بسم اللہ الرحمن الرحیم، الحمد للہ رب العالمین، والصلاة والسلام علی اشرف الانبیاء والمرسلین محمد وعلى آلہ وصحابتی اجمعین، اشہد ان لا الہ الا اللہ واشہد ان محمد عبدہ ورسول، اما بعد۔ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, മൗലിദുമായി ബന്ധപ്പെട്ട ഏഴാമത്തെ ഓഡിയോ ക്ലിപ്പാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിന് വേണ്ടി മൗലീദുവാദികൾ ഉന്നയിക്കാറുള്ള പലവിധ ന്യായങ്ങൾക്കും അവക്കുള്ള മറുപടികളുമാണ് കഴിഞ്ഞ ക്ലിപ്പുകളിൽ നിങ്ങൾ കേട്ടത്. ഈ ക്ലിപ്പിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മൗലീദ് എന്നാൽ മദ്ഹാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്തുകൊണ്ട് ഹസാൻ ബിൻ സാബിത്ത് എന്ന റസൂലുള്ളാന്റെ കവി ഷാഇറുർ റസൂൽ അദ്ദേഹം ധാരാളം കവിത ചൊല്ലിയിട്ടുണ്ടെന്നും, മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലീദ് ഓതാൻ വേണ്ടി മദീന പള്ളിയിൽ അദ്ദേഹത്തിന് ഒരു പീഠം ഒരുക്കി കൊടുത്തുവെന്നും റസൂൽ അദ്ദേഹത്തിനുവേണ്ടി പ്രാർത്ഥിച്ചുവെന്നുമൊക്കെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും ചരിത്രഗതികളിലും ഉണ്ട്. അത് തന്നെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മൗലീദും. ഇതാണ് ഒരു ന്യായം. ഇവിടെ ഹസാൻ ബിൻ സാബിത്ത് റളിയല്ലാഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കവിതയിലൂടെ പ്രശംസിച്ചിരുന്നു, മദ്ഹ് പറഞ്ഞിരുന്നു എന്നതിൽ ആർക്കും തർക്കമില്ല. പക്ഷെ അതിന്റെ പശ്ചാത്തലം എന്താണ്? ഖുറൈശി കവികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കവിതയിലൂടെ ആക്ഷേപിക്കുകയും ചീത്ത പറയുകയും ചെയ്തപ്പോ അതിന് മറുപടി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഹസാൻ റളിയല്ലാഹുവിന് ചെയ്തിട്ടുള്ളത്. നബിയോട് സമ്മതം ചോദിച്ചു, വാളുകൊണ്ട് നബിയെ താങ്കളെ സഹായിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് നാവുകൊണ്ട് സഹായിച്ചുകൂടാ? അപ്പോൾ താങ്കൾക്ക് അത് ചെയ്യാം എന്ന് പറയുകയും ഉഹ്ജുഹും അവരെ നീ ഹജാ ചെയ്തോ എന്ന് പറഞ്ഞാൽ ആക്ഷേപിച്ച് കവിത ചൊല്ലിക്കോ, താങ്കളുടെ കൂടെ ജബിരിലുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇവിടെ നമുക്ക് ചോദിക്കാനുള്ള കാര്യം, ഹസാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഒരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം നോക്കി ആയിരുന്നില്ല നബിയെ മദ്ഹ് ചെയ്തിരുന്നത്. അദ്ദേഹം ഹിജ്റ 54 മരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ റസൂൽ വഫാത്തായി 44 കഴിഞ്ഞിട്ട്. എന്നാൽ അദ്ദേഹത്തിന്റേതായ ഏതെങ്കിലും ഒരു മൗലീദ് നമ്മൾ കാണുന്നുണ്ടോ? ഹസാൻ ബിൻ സാബിത്ത് മൗലീദ് ഓതി അദ്ദേഹത്തിന് മൗലിദോദാൻ പീഠം വെച്ചുകൊടുത്തു എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അദ്ദേഹം നബിയെ പലപ്പോഴായി പ്രശംസിച്ചിട്ടുണ്ട്, അത് ഖുറൈശി കവികൾക്ക് കവിതയിലൂടെ തന്നെ മറുപടി കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ ഒരൊറ്റ മൗലിദും അദ്ദേഹം കൊണ്ടാടിയിട്ടില്ല. ഒറ്റ റബീഉല്ലവലിലും പ്രത്യേകമായിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് ചെയ്തിട്ടില്ല. എന്നുമാത്രമല്ല, ഇന്നത്തെ മൗലിദി കിതാബുകളിൽ പ്രചരിച്ചിട്ടുള്ള കള്ളക്കഥകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് വിളിച്ച് ഇസ്തിഗാസ നടത്തുന്ന അങ്ങനെയുള്ള ശിർക്കൻ വരികളും ഒന്നും ഹസാൻ ബിൻ സാബിത്തിന്റെ കവിതയിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. ദീവാൻ ഹസാൻ ബിൻ സാബിത്ത് എന്ന പേരിൽ ഹസാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കവിതാ സമാഹാരം ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഉള്ളത് മാത്രമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്, ഇല്ലാത്തതൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. ശിർക്കിന്റെ വരികളും നമുക്കതിൽ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഹസാൻ റളിയല്ലാഹു അൻഹു നബിയെ കവിതയിലൂടെ പ്രശംസിച്ചു എന്നത് മൗലിദോദാൻ തെളിവല്ല, കവിതയിലൂടെ റസൂലിനെ പ്രശംസിക്കാൻ പാടില്ലെന്ന് ആർക്കൂടെ വാദമല്ല, കവിതയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിച്ചവർക്ക് മറുപടി കൊടുക്കാൻ പാടില്ല എന്നും നമുക്ക് വാദമില്ല. ഇന്നും ഏതെങ്കിലും ഒരു കവി കവിതയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിച്ചാൽ, കവിതയിലൂടെ തന്നെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കവി അതിന് മറുപടി പറഞ്ഞാൽ, അതിന് മാത്രമാണ് ഹസാൻ ബിൻ സാബിത്തിന്റെ സംഭവം നമുക്ക് തെളിവാകുകയുള്ളൂ. അതുപോലെ തന്നെ ഇവർ പറയാറുള്ള മറ്റൊരു സംഗതിയാണ് കഅബ് ബിൻ സുഹൈർ എന്ന വ്യക്തി, അദ്ദേഹം ഇസ്ലാമിനെ ആക്ഷേപിച്ചുകൊണ്ടും റസൂലിനെ ചീത്ത പറഞ്ഞുകൊണ്ടും കവിതകളിലൂടെ ഒരുപാട് മുസ്ലിം സമുദായത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരാളായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ച് ഇന്ന് നമ്മുടെ നാട്ടിലെ പത്രങ്ങൾക്ക് തുല്യമാണ് അന്നത്തെ കവിത എന്ന് പറയുന്നത്. അങ്ങനെ ജനങ്ങൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം അവഹേളിച്ചു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ഉത്തരവിട്ടു. ഇതറിഞ്ഞു അദ്ദേഹം, കാരണം അദ്ദേഹത്തിന്റെ സഹോദരൻ ബുജൈർ, അദ്ദേഹം ബുജൈർ ബിൻ സുഹൈർ, അദ്ദേഹം നബിയുടെ കൂടെ ഇസ്ലാമതം വിശ്വസിച്ച സഹാബിയായിരുന്നു. അദ്ദേഹം തന്റെ അനുജന് ഒരു കത്തെഴുതി എന്നാണ് ചില ചരിത്രഗതികളിൽ കാണുന്നത്. നീ മാപ്പ് ചോദിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ സദസ്സിൽ വരികയാണെങ്കിൽ റസൂൽ നിനക്ക് മാപ്പ് തരും, ഈ ലോകത്തും പരലോകത്തും അതുമുഖേന നിനക്ക് രക്ഷപ്പെടാം എന്നിങ്ങനെയുള്ള ഒരു ക്ഷണം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു കത്ത് ബുജൈർ തന്റെ സഹോദരൻ സുഹൈറിന് അയച്ചുവെന്നും, അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലേക്ക് വേഷപ്രച്ഛന്നനായി വന്നു. അങ്ങനെ വന്ന് നബിയെ പ്രശംസിച്ചുകൊണ്ട് ഒരു കവിത ചൊല്ലി. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിക്കുക മാത്രമല്ല, അതോടൊപ്പം അന്നത്തെ കവിതയിൽ മുഴച്ചു നിന്നിരുന്ന ജാഹിലി ശൈലി അതിൽ വന്നിട്ടുണ്ട്. കാമുകി വിരഹത്തെ കുറിച്ച് അനുസ്മരിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. സുഹാദി എന്ന തന്റെ കാമുകി അകന്നുപോയി. അവളുടെ പോയ ശേഷം എന്റെ ഹൃദയം പ്രേമം കൊണ്ട് രോഗഗ്രസ്തമാണ് എന്നിങ്ങനെയുള്ള വരികളാണ് തുടക്കത്തിലുള്ളത്. ബാനത്ത് സുഹാദ് ഫഖൽ ബില്യൗമ മത്തുബൂലു മുത്തയ്യമുൻ നിസ്റഹ ലം യുഫ്ദ മക്ബൂലു. പിന്നീട് ആ കാമുകിയെ വർണ്ണിക്കുന്നുണ്ട്. കാമുകിയുടെ അടുത്തെത്താൻ നല്ല മേത്തരം ഒട്ടകം വേണമെന്ന് പറയുന്നുണ്ട്. ഒട്ടകത്തെ വർണ്ണിക്കുന്നുണ്ട്. അതുപോലെ മദ്യത്തെ വർണ്ണിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ചെയ്താലും വരികൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വർണ്ണിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസിക്കുന്നുണ്ട്. അതാണ് മൗലിദ് സദസ്സുകളിലൊക്കെ പലപ്പോഴും ഇവർ ചൊല്ലാറുള്ളത്. ഉംബീതു അന്ന റസൂലല്ലാഹി യഉദനി വല്ലഫു ഇൻദ റസൂലില്ലാഹി മഅ്മൂലു. അള്ളാഹുവിന്റെ റസൂൽ എന്നെ കൊല്ലാൻ ഉത്തരവിട്ടിട്ടുണ്ട് എന്ന വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ മാപ്പ് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഇന്നർ റസൂലു യുസ്തലാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. റസൂൽ തീർച്ചയായും റസൂൽ ഹിന്ദ് എന്ന സ്ഥലത്തുണ്ടാക്കിയ ഊരിപ്പിടിച്ച വാളാണ്, അള്ളാഹുവിന്റെ വാളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്പം പുകഴ്ത്തുകയും ചെയ്തു. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുകയും ചെയ്തു. ഇതിനുശേഷം ഖാബിർ സുഹർ ഒരു കവിതയും രചിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നത്. അദ്ദേഹം മുസ്ലിമായ ശേഷം റസൂലിനെ പ്രശംസിച്ചുകൊണ്ട് കവിത ചൊല്ലി. അതിൽ കാമുകിയെയും മദ്യത്തെയും ഒട്ടകത്തെയും ഒക്കെ വർണ്ണിച്ചു. കൂട്ടത്തിൽ ഏതാനും വരികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മദ്ഹ് ചെയ്തു. ഇത് ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ പറയുന്നത്, ഈ കവിതാ പാരായണം കഴിഞ്ഞ ഉടനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി തന്റെ ശരീരത്തിലുണ്ടായിരുന്ന ഒരു ഷാള് അല്ലെങ്കിൽ ഒരു ചെറിയ പുതപ്പ് അത് ഇദ്ദേഹത്തിന് അണിയിച്ചു കൊടുത്തു. അപ്പൊ മൗലി തോതാമെന്നും മൗലി തോതിയിട്ട് കൈമടക്ക് വാങ്ങാമെന്നും ഞങ്ങൾക്കിതിൽ തെളിവുണ്ട് എന്നാണ് ഇവർ ജനങ്ങളോട് പറയാറുള്ളത്. കാബു ബിൻ സുഹൈർ ഈ ചൊല്ലിയത് റബിയുൽ അവൽ 12-നോ അല്ലെങ്കിൽ റബിയുൽ അവൽ മാസത്തിലോ നബിയുടെ ജന്മദിനം നോക്കിയോ ആയിരുന്നില്ല. മാത്രമല്ല കാബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം പിന്നെയും 14 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. ഹിജ്റ 24-ലാണ് അദ്ദേഹം വഫാത്താകുന്നത്. അദ്ദേഹം ഒരൊറ്റ മൗലിദും കൊണ്ടാടിയിട്ടില്ല. റസൂലുള്ളാന്റെ ജീവിതത്തിന് വഫാത്തിന് ശേഷം 23-ഓളം റബിയുൽ അവലുകൾ അദ്ദേഹം കടന്നുപോയി. പക്ഷെ ഒരൊറ്റ റബിയുൽ അവലും അദ്ദേഹം ആഘോഷിച്ചിട്ടില്ല. അദ്ദേഹം ഇതല്ലാത്ത ഏതെങ്കിലും ഒരു കവിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദിന് വേണ്ടി വെച്ചൊരു കവിത ഇവർക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുമില്ല. പിന്നെ പുതപ്പ് നൽകിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ തന്നെ മദ്ഹ് ചെയ്തതിനുള്ളൊരു ഗിഫ്റ്റ് എന്ന നിലക്ക് കൊടുത്തതല്ല, മൗലിദ് ഓതിട്ട് കൈമടക്ക് വാങ്ങാൻ തെളിവാക്കാൻ വേണ്ടി കൊടുത്തതുമല്ല. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ കവിതയിലൂടെ പലവിധ കുപ്രചരണങ്ങളും നടത്തിയതിനാൽ വധശിക്ഷ വിധിക്കപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് നൽകിയിട്ടുണ്ട്, അഭയം നൽകിയിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് താൻ സാധാരണയായി ഉപയോഗിക്കുന്ന തന്റെ ഷാള് ഈ കാബിൻ സുഹറിന് പുതപ്പിച്ചു കൊടുത്തത്. അല്ലാതെ മുഖസ്തുതി പറഞ്ഞതിന് ഗിഫ്റ്റ് കൊടുത്തതല്ല. മുഖസ്തുതി പറയുന്നത് ഇഷ്ടപ്പെടുന്ന ആളായിരുന്നില്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ റഅയ്തുമുൽ മദ്ദാഹീന ഫഹ്സു അലാ വുജൂഹിമുത് തുറാബ്. മുഖത്ത് നോക്കി മുഖപ്രശംസ അതിയായി നടത്തുന്നവരെ കണ്ടാൽ അവരുടെ മുഖത്ത് നിങ്ങൾ മണ്ണ് വാരിയിടണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഇതിലൊന്നും കാബിൻ സുഹൈറിന്റെ ചരിത്രത്തിലോ അല്ലെങ്കിൽ ഹസാൻ മിസാബിത്തിന്റെ ചരിത്രത്തിലോ മൗലിദിനൊരു തെളിവുമില്ല. അവരാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം നോക്കി ഇങ്ങനെ മദ്ഹ് പറയുകയോ മദ്ഹ് പാടുകയോ അല്ലെങ്കിൽ പ്രത്യേക അന്നദാനം നടത്തുകയോ പ്രത്യേകം പ്രശംസ നടത്തുകയോ ചെയ്തിട്ടില്ല. അതെല്ലാം ഇവരുടെ വകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആർക്കും മദ്ഹ് ചെയ്തുകൂടെന്നോ അത് കവിതയിലൂടെ ആയിക്കൂടെന്നോ ആർക്കും ഇവിടെ വാദമില്ല. ഇല്ലാത്ത വാദം ഉന്നയിച്ചുകൊണ്ട് മറുപടി പറയുകയാണ് മുസ്ലിയാക്കന്മാർ ഇവിടെ ചെയ്യുന്നത്. പിന്നെ സാധാരണക്കാർക്കിടയിൽ ഇവർ പറഞ്ഞു പരത്തുന്ന മറ്റൊരു ന്യായീകരണം, ഞങ്ങൾ മൗലിദിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മൗലിദിനോടനുബന്ധിച്ച് ഞങ്ങൾ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും കൂലി കിട്ടുന്ന പുണ്യകർമ്മങ്ങളാണ്. ഞങ്ങൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലുന്നു, അത് നല്ലതല്ലേ? ഞങ്ങൾ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, അത് നല്ലതല്ലേ? ഞങ്ങൾ നബിയെ പ്രശംസിക്കുന്നു, അത് നല്ലതല്ലേ? എല്ലാം ഇസ്ലാം അംഗീകരിച്ചതല്ലേ? ഇവിടെ ദിക്റല്ലേ, സ്വലാത്തല്ലേ, ഭക്ഷണം കൊടുക്കലല്ലേ, മദ്ഹ് പറയലല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മൗലി ന്യായീകരിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ ഒറ്റക്കൊറ്റക്ക് എടുത്തു നോക്കിയാൽ പുണ്യകർമ്മം തന്നെയാണ്. പക്ഷെ റബീഉൽ അവലിൽ പ്രത്യേകമായ ദിക്റും സ്വലാത്തും പ്രത്യേകം മദ്ഹ് പറച്ചിലും സംഘടിപ്പിച്ചാൽ അത് ബിദ്അത്തായി മാറും. കാരണം സമയമോ സന്ദർഭമോ നിശ്ചയിക്കാതെ ഉപാധികൾ കൂടാതെ നിരുപാധികം പഠിപ്പിച്ചിട്ടുള്ള സൽക്കർമ്മത്തെ സമയം കൊടുത്തു അതിന് ഉപാധി വെച്ചു, അല്ലെങ്കിൽ പ്രത്യേക എണ്ണം നിശ്ചയിച്ചു അതിന് ഉപാധി വെച്ചു, അത് ബിദ്അത്തായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ 3 ആളുകൾ വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഇബാദത്തുകളെ പറ്റി ചോദിച്ചറിഞ്ഞ ഹദീസ് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. ഈ 3 ആളുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ അവിടുത്തെ ജീവിത രീതി വിവരിച്ചു കൊടുത്തപ്പോൾ തൃപ്തിയായില്ല. ഓ നബിയല്ലേ, അത്രയൊക്കെ മതിയാവും, നമുക്കത് പോരാ. കാരണം അവര് പ്രതീക്ഷിച്ച അത്രയൊന്നും കാണുന്നില്ല. അപ്പൊ അവസാനം അവർ സമാധാനിക്കുകയാണ്, ഏതായാലും നമുക്കിതൊന്നും പോരാ. എന്നിട്ട് അവർ മൂന്ന് പേരും ഓരോ തീരുമാനമെടുത്തു. ഒരാൾ പറഞ്ഞു, ഞാൻ ഇനി ഉറങ്ങുകയല്ല, രാത്രി മുഴുവൻ നിസ്കരിക്കും. ഒരാൾ പറഞ്ഞു, എനിക്ക് എല്ലാ ദിവസവും നോമ്പായിരിക്കും. മറ്റേ ആള് പറഞ്ഞു, ഞാനിനി ഒരിക്കലും തന്നെ കല്യാണം കഴിക്കുകയില്ല, കല്യാണം കഴിച്ചാൽ അത് തഖ്വക്ക് തടസ്സമാണ്. ഇതെല്ലാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ അവരെ വിളിപ്പിക്കുകയും, അന്തുല്ലദീന ഖുൽതും കദാ വകദാ, നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുവോ എന്ന് ചോദിച്ചപ്പോൾ അവരെ സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അമാ വല്ലാഹി ഇന്നീ ലഅഖ്ഷാകും ലില്ലാഹി വതഖാകും ലഹു, അള്ളാഹുവാണ് സത്യം, നിങ്ങളെക്കാളേറെ എല്ലാം അള്ളാഹുവിന് ഏറ്റവും പേടിയുള്ളവൻ ഞാനാണ്, അള്ളാഹുവിനോട് നിങ്ങളെക്കാളേറെ എല്ലാം തഖ്വയുള്ളവനും ഞാനാണ്. ലാക്കിന്നി അസൂമു ഇഫ്തിർ, ഞാൻ നോമ്പെടുക്കുന്നു, നോമ്പൊഴിവാക്കുന്നു, എനിക്ക് എല്ലാ ദിവസവും നോമ്പല്ല. ഉസല്ലി വാർക്കുന്നു, രാത്രി മുഴുവൻ ഉറങ്ങാതെ നിസ്കരിക്കല്ല, ഉറങ്ങുന്നു നിസ്കരിക്കുന്നു. വാത്സബു ജന്നിസ, ഞാൻ കല്യാണം കഴിക്കുന്നു, ഇതാണ് എന്റെ ചര്യ. ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എന്റെ ഈ ചര്യ വെറുക്കുന്നവൻ എന്റെ കൂട്ടത്തിൽ പെട്ടവനല്ല. അവിടെ നോക്കൂ നിങ്ങൾ, നോമ്പ്, രാത്രി മുഴുവൻ നിസ്കാരം, അതുപോലെ കല്യാണം പോലും പോലും കഴിക്കാതെ ലൈംഗിക ആവശ്യങ്ങളെ നിയന്ത്രിച്ച് ദിക്റും സലാത്തുമായി പള്ളിയിൽ കൂടാൻ തീരുമാനിക്കുക, ഇതിനൊക്കെ എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിക്കാതിരുന്നത്? അപ്പൊ ദിക്റാകട്ടെ, ദുആയാകട്ടെ, നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, അതൊക്കെ അള്ളാഹും റസൂലും പഠിപ്പിച്ച രൂപത്തിലല്ല എങ്കിൽ അതെല്ലാം ബിദ്അത്തായി മാറുന്നതാണ്. അതുകൊണ്ട് റബീഉൽ ലെവൽ പ്രത്യേക ദിക്ർ, റബീഉൽ ലെവൽ പ്രത്യേക സലാത്ത്, റബീഉൽ ലെവൽ പ്രത്യേക ഭക്ഷണം കൊടുക്കൽ, റബീഉൽ ലെവൽ പ്രത്യേകം മധു പറയൽ, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരണം, സഹാബത്ത് കാണിച്ചു തരണം. അല്ലാത്തടത്തോളം അത് ബിദ്അത്താകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതാണ് അതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം. എത്രയോ പണ്ഡിതന്മാര് പല ദിക്റുകളും ദുആകളും ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നതിന്റെ പേരിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ഇമാം നവവി തന്നെ അവയവങ്ങൾ കഴുകുമ്പോൾ, ഓരോ ഒലുവ എടുക്കുമ്പോൾ ഓരോ അവയവത്തിനും ഓരോ പ്രത്യേക പ്രത്യേക ദുആ ചില കിതാബുകളിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഹദഫ്തു ദുആ അല്ല, ഈ അവയവങ്ങൾ കഴുകുമ്പോൾ ഉള്ള പ്രത്യേക ദുആ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. കാരണം എന്താ അദ്ദേഹം പറഞ്ഞത്? ഇതില അസ്ലലഹു, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഇത് മിൻഹാജിൽ പറഞ്ഞതാണ്, മിൻഹാജ് ത്വാലിബിൻ. അതിന് ഷെർബീൻ, ഖതീബ് ഷെർബീനി, ലാ അസ്ലലഹു എന്ന് പറഞ്ഞാൽ ഫീ കുത്തുബിൽ ഹദീസ്, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അതിന് അടിസ്ഥാനമില്ല. അതേസമയത്ത് ചില മുൻഗാമികളൊക്കെ അത് പറഞ്ഞതായിട്ട് റിവായത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെടാത്തതിനാൽ ഒലു ഒരു ഇബാദത്താണ്, അതിൽ എന്തൊക്കെ വേണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം എന്നതുകൊണ്ട് അദ്ദേഹം ആ ദുആകള് ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ പോരിശിയാക്കപ്പെട്ട പല ദിക്റുകളും ദുആകളും ഉലമാക്കൾ തള്ളിയത് അത് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹീഹായി വന്നിട്ടില്ല എന്ന നിലക്കാണ്. അതുകൊണ്ട് ദിക്റല്ലേ സലാത്തല്ലേ എന്ന ന്യായീകരണം വളരെ ദുർബലമായ ന്യായീകരണമാണ്. അതൊരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സമ്പൂർണമായ ദീനിൽ പുതിയൊരു ബിദ്അത്ത് കയറ്റാനുള്ള ന്യായീകരണമായി നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ആഷൂറ നോമ്പ്, അതായത് മുഹറം പത്തിനുള്ള നോമ്പ്. മുഹറം പത്തിന് നമ്മൾ നോമ്പെടുക്കുന്നുണ്ട്. ആ മുഹറം പത്തിന് നോമ്പെടുക്കുന്നത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന സന്ദർഭത്തിൽ, ഖദിമൽ മദീനത ഫവജദൽ യഹൂദ യസൂമുന യൗമ ആഷൂറ, മുഹറം പത്തിന് യഹൂദികൾ നോമ്പെടുക്കുന്നത് കണ്ടു. അപ്പൊ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഹാദാ യോമു നഗറക്കല്ലാഹു ഫി ഫിർഔന വനജ്ജാ മൂസ, ഫിർഔനെ മുക്കിക്കൊല്ലുകയും മൂസാ നബിയെ രക്ഷപ്പെടുത്തുകയും ചെയ്ത ദിവസമാണിത്. ഫനഹ നസൂമുഹു ശുക്റൻ ലില്ലാഹി അസ്സ വജല്ല, അതുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ട് ഈ ദിവസം നോമ്പെടുക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫാനഹഖു ബിമൂസ അലൈഹിസ്സലാം മിൻകും, നിങ്ങളെക്കാളേറെ മൂസാ നബിയുമായി ഏറ്റവും ബന്ധപ്പെട്ടവൻ ഞാനാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുകയും സഹാബികളോട് നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. ഇത് മദീനയിൽ വെച്ച് പുതുതായി തുടങ്ങിയതല്ല, മക്കയിൽ വെച്ച് ഖുറൈശികൾ നോൽക്കാറുണ്ടായിരുന്നു, നബിയും നോൽക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ കാണാം. മദീനയിൽ വന്നപ്പോൾ യഹൂദികൾ കൂടി നോൽക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ അടുത്ത വർഷം ഇൻഷാ അല്ലാ ഞങ്ങൾ മുഹറം 9 കൂടി നോൽക്കുന്നതാണ്, കാരണം ഇവർക്കെതിരാകാൻ വേണ്ടി. ഈ ഹദീസാണ് ഇബ്നു ഹജ്റൽ അസ്ഖലാനി അദ്ദേഹം മൗലിദിന് ഒരു അസലായിക്കൊണ്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത്. സുയൂത്തി തന്റെ അൽഹാവിയിൽ അസ്ഖലാനിയിൽ നിന്നുള്ള ഫത്വ ഉദ്ധരിക്കുന്നത്. ഫത്വയുടെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞു, ഷെയ്ഖുൽ ഇസ്ലാം അബുൽ ഫളൽ എന്നൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹത്തെ പ്രശംസിച്ച് പറഞ്ഞ ശേഷം പറയാണ് അസ്ഖലാനി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ഫത്വയിൽ, അസലു അമലിൽ മൗലിദ് ബിദ്അത്തുൻ ലം തുൽഖൽ അൻ അഹദിൻ മിനസ് സലഫി സാലിഫിൽ ഖുറൂനി സലാസ, മൗലിദ് ആഘോഷിക്കുക, മൗലിദ് നടത്തുക എന്നത് അസലിൽ തന്നെ ബിദ്അത്താണ്. എന്ന് പറഞ്ഞാൽ സലഫുസ്സാലിഹീങ്ങളായ ഉത്തമ നൂറ്റാണ്ടുകാരിൽ ഒരാളിൽ നിന്നും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഇതാണ് അസ്കലാനിയുടെ ഫത്വയുടെ തുടക്കം. അപ്പൊ മൗലിദിന്റെ അടിസ്ഥാനം തന്നെ ബിദ്അത്താണ്, പുത്തനാശയമാണത്. ഒരു സലഫുസാലികൾ ഒരാളും അങ്ങനെ ചെയ്തതായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ ശേഷം പിന്നെ അദ്ദേഹം പറയാണ്, എന്നാലും അതിൽ ചില നല്ല കാര്യങ്ങളും നല്ലതിന് വിരുദ്ധമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മൗലിദ് കൊണ്ടാടുന്ന ആളുകൾ ആ നല്ല കാര്യങ്ങൾ എടുക്കുകയും മോശമായത് ഒഴിവാക്കുകയും ചെയ്താൽ അത് ബിദ്അത്തുൻ ഹസനത്താണ്. എന്ന് പറഞ്ഞാല് ഈ മൗലീദിനോടനുബന്ധിച്ച് ചില പാട്ടുകള്, പാട്ട് അതുപോലെ തന്നെ ഈ ചൂളം വിളികള്, ഇങ്ങനെയുള്ള കളി സംഗീതം ഇതൊക്കെ ഉണ്ടാകാറുണ്ട്. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മൗലീദ് കൊണ്ടാടുകയാണെങ്കിൽ അത് ബിദ്അത്തുൻ ഹസനത്താണ് എന്ന് ആര് പറഞ്ഞു? അസ്കലാനി പറഞ്ഞു. യഥാർത്ഥത്തിൽ അസ്കലാനി അത് പറഞ്ഞതിന് ശേഷമാണ് ഇതിന് ഞാൻ നല്ല ഒരു അടിസ്ഥാനം കണ്ടെത്തിയിട്ടുണ്ട്, അതായത് ആശൂറ നോമ്പ്. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ ആശൂറ നോമ്പിന്റെ ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫയുസ്തഫാദ മിൻ ഫഈലി ശുക്രില്ലാഹി അലാമാ മന്ന ബിഹി ഫീ യൗമിൻ മുഅയ്യൻ മിൻ ഇസ്താഇ നഅമത്തിൻ ഔ ദഫ്ഇ നിഖ്മത്തിൻ. കണ്ടോ, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഒരു നന്മ, ഒരു അനുഗ്രഹം നൽകുകയോ ഒരു ആപത്തിനെ തടുക്കുകയോ ചെയ്ത ഒരു പ്രത്യേക ദിവസം ഉണ്ടെങ്കിൽ, അങ്ങനെ നമുക്ക് ദിവസം അള്ളാഹു കനിഞ്ഞരുളിയിട്ടുണ്ടെങ്കിൽ അതിന് അവനോട് നന്ദി കാണിക്കുക എന്നത് ഈ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരാശയമാണ്. അപ്പോ ഫിർഔനെ മുക്കിക്കൊന്നു, മുസാനബി രക്ഷപ്പെടുത്തിയെന്ന് മുസ്ലിമീങ്ങൾക്ക് ചെയ്തെടുത്ത അനുഗ്രഹമാണ്, അതിനുള്ള നന്ദി ആയിക്കൊണ്ടാണ് നമ്മൾ എന്ത് നോക്കുന്നത്? ഈ പറഞ്ഞ ആശൂറ നോമ്പ് നോൽക്കുന്നത്. ഇത് വെച്ചിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, വായു നിഅമത്തിന അമലു മിനൻ നിഅമത്തി ബി ബുറൂസി ഹാദൻ നബിയ്യ നബിയ്യ റഹ്മ ഫീ ദാലിക്കൽ യൗം. ഈ ഏത് നിഅമത്താണ് കാരുണ്യത്തിന്റെ നബിയായ ഈ നബി വെളിപ്പെട്ടു വന്നതിനേക്കാൾ, ജനിച്ചതിനേക്കാൾ മറ്റേത് നിഅമത്താണ് നമുക്കുള്ളത്? അതുകൊണ്ട് നബിയ ജനിച്ച പ്രത്യേക ദിവസം തന്നെ തെരഞ്ഞെടുക്കൽ അനിവാര്യമാണ്. ആശുറ ദിവസത്തിൽ തന്നെ മൂസാ നബിയുടെ ഖിസ്സ യോജിച്ചു വരുന്നത് പോലെ. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, ഇനിയിപ്പോ അതൊന്നും നോക്കുന്നില്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം ആഘോഷിച്ചാലും മതി, ചില ആളുകൾ കൊല്ലത്തിലൊരു ദിവസം ആക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ശുക്ർ കാണിക്കുക എന്നതാണ് ഇതിന്റെ അടിസ്ഥാനം. അതില് ഖുർആൻ ഓതുക, ഭക്ഷണം കൊടുക്കുക, സദഖ ചെയ്യുക, നബിയുടെ എന്തെങ്കിലും വദഹകൾ പാടുക, ഇതൊക്കെ ചെയ്താൽ അത് നല്ലത, ബിദ്അത്തുൻ ഹസനത്താണ്. എന്നാൽ അതിനെ തുടർന്ന് ഇങ്ങനെ ഈ പാട്ട്, കളി, വിനോദം പോലെയുള്ള സംഗതികളൊക്കെ ഉണ്ടായാൽ അതൊരിക്കലും എന്തല്ല, അത് മുബാഹായ കാര്യങ്ങളല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിൽ വലിയ വൈരുദ്ധ്യങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ഇദ്ദേഹം ആദ്യം തന്നെ പറയുന്ന കാര്യം എന്താ? ആദ്യം അദ്ദേഹം പറയുന്ന കാര്യം, അസ്ലു അമലിൽ മൗലിദ് ബിദ്അത്തുൻ, ബിദ്അത്ത് ആണ് മൗലിദിന്റെ അടിസ്ഥാനം തന്നെ ബിദ്അത്താണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സലഫുസാലികൾ ഒരാളിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നീട് അദ്ദേഹം പറഞ്ഞ ആ വാചകം ആദ്യം പറഞ്ഞതിനെതിരാണല്ലോ, പരസ്പര വൈരുദ്ധ്യമല്ലേ? രണ്ടും തമ്മിൽ എങ്ങനെ യോജിപ്പിക്കാൻ സാധിക്കും? സലഫുസാലികൾ അതാണ് ഉത്തമ തലമുറയിൽപ്പെട്ട ഒരാളും ചെയ്തു കാണിച്ചിട്ടില്ലാത്ത ഒരു കാര്യം, അതിന് എങ്ങനെയാണ് ഇദ്ദേഹം അടിസ്ഥാനം കണ്ടെത്തുക? ഈ ആശൂറ നോമ്പിന്റെ ഹദീസ് ഉദ്ധരിച്ച സഹാബിയോ അത് രേഖപ്പെടുത്തിയ മുഹദ്ദിസുകളോ ഇന്ന് അസ്കലാനിക്ക് മുമ്പ് ജീവിച്ച എത്രയോ മഹാന്മാരായ പണ്ഡിതന്മാർ, അവരാരും തന്നെ ഈ ഹദീസിൽ നിന്നും ഇങ്ങനെ മൗലിദിന് ഒരു അടിസ്ഥാനം കണ്ടെത്തിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിൽ പിന്നെ അദ്ദേഹം മനസ്സിലാക്കിയ തെറ്റല്ലേ? അതുകൊണ്ട് സലഫുസാലിയുകൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം പ്രമാണങ്ങളിൽ നിന്നും താൻ മനസ്സിലാക്കി എന്ന് പറയുന്നത് സലഫുകളുടെ ഇജ്മാഇനു തന്നെയും എതിരായിട്ടാണ് യഥാർത്ഥത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഹാഫിസ് ഇബ്നു ജറർ അസ്കലാനി, അദ്ദേഹം വലിയ പണ്ഡിതനാണെങ്കിലും അദ്ദേഹത്തിന് ഇവിടെ ചെറിയ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം തന്നെ വിളിച്ചു പറയുന്ന കാര്യം എന്താണ്? ആദിമ തലമുറകളിൽ ഒരാളിൽ നിന്നും ഉദ്ധരിക്കപ്പെടാത്ത ബിദ്അത്താണിത്. എങ്കിൽ പിന്നെ ആശൂറ നോമ്പിൽ അതിന് അടിസ്ഥാനം കണ്ടെത്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇസ്തിംബാത്തിലുള്ള പ്രമാണങ്ങളിൽ നിന്ന് വിധികൾ കണ്ടെത്തുന്നതിലുള്ള കഴിവ് കുറവാണ് അതെന്ന് ചില ഉലമാക്കൾ ഇതിനെ വിമർശിച്ചു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മൗലിദ് ഒരു പ്രത്യേക ദിവസം തന്നെ വേണം എന്ന് വരുന്നുണ്ട്. നബി ജനിച്ച പ്രത്യേക ദിവസം തന്നെ വേണം. അതാകട്ടെ വലിയ തർക്കമുള്ള കാര്യമാണ്. എട്ടോ പത്തോ അഭിപ്രായങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ ഏത് ദിവസമാണ് ജനിച്ചത് എന്നതിനെ പറ്റി മുഹദ്ദിസുകൾക്കിടയിലും ഫുഖഹാക്കൾക്കിടയിലും ഉണ്ട്. എട്ടിനാണ് എന്നാണ് ഹദീസ് പണ്ഡിതന്മാർ സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്. ഇർബുൽ രാജാവ് മലിക് മുലഫർ, അദ്ദേഹമാണ് ഇത് കൊണ്ടാടിയിരുന്ന കാര്യപ്പെട്ട ആളെന്നാണല്ലോ മുസ്ലിയാക്കന്മാർ പറയാറുള്ളത്. അദ്ദേഹം ഒരു കൊല്ലം പന്ത്രണ്ടിനും ഒരു കൊല്ലം എട്ടിനാ കൊണ്ടാണ്. കാരണം എന്താ, ദിവസം ഏതാണെന്ന കാര്യത്തിൽ നിശ്ചയമില്ല, അതിൽ വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇബ്ൻ ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ഫത്വ തെറ്റാണ്. ആശൂറ നോമ്പിന്റെ ഹദീസ് എടുത്തു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തു ശുക്റായിക്കൊണ്ട് എന്നല്ലാതെ മൗലീദിന്റെ ഒരു സൂചന പോലും അതിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പൂർവാപര ബന്ധമില്ലാത്ത ഫത്വയായി ഷെയ്ഖ് അസ്കലാനിയുടെ ഈ വിഷയത്തിലുള്ള ഫത്വ എന്ന് ഉലമാക്കൾ വിമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഫത്വ എടുത്തു കൊടുത്ത സുയൂത്തി യഥാർത്ഥത്തിൽ അസ്കലാനിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അസ്കലാനിയെ സംബന്ധിച്ചിടത്തോളം അസ്കലാനി പറഞ്ഞിട്ടുള്ള സലഫ് സാലി ഒരാളിലും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നത് തന്നെ നമുക്ക് ധാരാളം മതി. കാരണം എന്താ, നമ്മൾ ഇമാം മാലിക് പറഞ്ഞതുപോലെ ലാ യസ്ലഹു ആഖിറു ആദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹ, ഈ സമുദായത്തിലെ ആദ്യകാലക്കാർ ഏതൊന്നുകൊണ്ട് നന്നായി തീർന്നോ അതുകൊണ്ട് മാത്രമേ അവസാന കാലക്കാർ നന്നായി തീരുകയുള്ളൂ. അതുകൊണ്ട് ആദ്യമ കാലത്തുള്ള മുസ്ലിമീങ്ങൾ ചെയ്യാത്ത ഒരാചാരം, അവർ പഠിപ്പിച്ചിട്ടില്ലാത്തൊരു വിശ്വാസം, അതൊരിക്കലും തന്നെ മുസ്ലിമീങ്ങൾക്ക് യോജിച്ചതല്ല. അതുകൊണ്ട് ആശൂറാ നോമ്പിന്റെ ഹദീസിൽ ആശൂറാ നോമ്പ് നിൽക്കണമെന്നല്ലാതെ മൗലിദ് ആഘോഷിക്കണമെന്ന് സലഫുകൾ മനസ്സിലാക്കിയിട്ടില്ല, സഹാബികളോ താബികളോ മനസ്സിലാക്കിയിട്ടില്ല, താബി തബീകൾ മനസ്സിലാക്കിയിട്ടില്ല. അവർക്കാർക്കും മനസ്സിലാകാത്തൊരു മനസ്സിലാകൽ അത് അസ്കലാനിക്ക് മനസ്സിലായാൽ അത് അദ്ദേഹത്തിന് പറ്റിയ അബദ്ധം എന്നല്ലാതെ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ എന്ന് പറയല്ലാതെ അത് സ്വീകരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. ഇതാണ് അത് സംബന്ധമായി പറയാനുള്ളത്. അതുകൊണ്ട് ആശൂറാ നോമ്പിലും മൗലിദിന് അനുകൂലമായ ഒന്നുമില്ല എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും ഇൻഷാ അല്ലാ ഇത്തരത്തിലുള്ള ദുർബല ന്യായങ്ങളിൽ കടിച്ചു തൂങ്ങിക്കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മൗലിദ്വാദികൾ നിലനിൽക്കുന്നത് എന്ന് സാധാരണക്കാർ മനസ്സിലാക്കണം. പ്രമാണങ്ങളില്ലാത്ത ഈ മൗലിദാഘോഷത്തിന്റെ യഥാർത്ഥ അവസ്ഥ ഇത് പുത്തനാചാരമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലിപ്പിൽ പറയാം. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം സത്യമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.